നമ്മുടെ ജനറൽ കൺവെൻഷന്റെ സമാപന ഭാഗത്താണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് ഓർക്കായിരുന്നു, വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്നാൽ വേറെ ഒരു വാക്യം കൂടെയുണ്ട്, പോകുന്നത് പ്രയോജനം. റിസലോ, ഇതെല്ലാം സമന്വയിപ്പിച്ചെടുക്കുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാല് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ ഞാൻ സാമാന്യം ദീർഘമായി സംസാരിച്ചതാണ്. ഇന്ന് ആരാധനയോടുകൂടെ നമ്മൾ ഈ പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതിൽ ഞാൻ സംതൃപ്തനാണ്. നമ്മുടെ മെയിൻ ടീം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കൊയ്ത്തിനായി ഒരുമിച്ച് മുന്നോട്ട് എന്നുള്ളതാണ്. അതിന് നാനാ വശങ്ങളെക്കുറിച്ച് ദേവദാസന്മാർ പല സന്ദർഭങ്ങളിലായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആവർത്തനം ആവശ്യമില്ല. കൊയ്യുക എന്നൊക്കെയുള്ള ആ പ്രയോഗം അതൊരു ഫിഗറേറ്റീവ് ആലങ്കാരിക പ്രയോഗമാണെന്ന് ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. ആത്മാക്കളെ നേടിയെടുക്കുക എന്നുള്ളതാണ് അതിന്റെ പച്ച മലയാളം. ഒരുപക്ഷെ നമ്മൾ ആ കൂട്ടത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വാക്യമായിരിക്കാം, അതോ എന്റെ അസാന്നിധ്യത്തിൽ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വാക്യം ഇതാണ്, അതാ എന്റെ മനസ്സിൽ ഇങ്ങനെ തേട്ടി വരുന്നത്. കൊയ്ത്ത് കഴിഞ്ഞു, പാലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെ വരരുത്. പ്രൈസ് ദ ലോർഡ്. അതിന്റെ അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ഞാന് ഓർത്തഡോക്സ് സഭയിൽ ജനിച്ചു വളർന്ന് അതിന്റെ ആചാര്യനായിട്ട് ഒരു 10 വർഷത്തോളം കൂദാശകളുടെ ദാസനായിട്ട് ശുശ്രൂഷിച്ചു. അതിന്റെ വിഫലതയും അതിന്റെ മറിമായും ഒക്കെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ ഞാനതിനോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംതൃപ്തനാണ്. കാരണം സിമ്പിൾ ഗോസ്പൽ, ലളിതമായ സുവിശേഷം, അതുപോലെ തന്നെ യാതൊരു ഉപാധിയുമില്ലാത്ത കൃപയാലുള്ള രക്ഷ, അതൊക്കെ അനുഭവിക്കാനും അത് പ്രസംഗിക്കാനും ദൈവം എന്നെ ഒരു വക്താവാക്കി തീർത്തു. അതേക്കുറിച്ച് ഇന്ന് വരെ അപ്പോളജൈസ് ചെയ്യാനോ അതെ ക്ഷമാപണം എഴുതി കൊടുക്കാനോ ഒന്നും എനിക്ക് ഇടയായിട്ടില്ല. വെച്ച കാല് മുൻപോട്ട് തന്നെയാണ്. ഞാന് ഇവിടെ ഇരുന്നപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയ ഇന്ന് അനേകം ആളുകൾക്കും അതിനൊരു മറുപടി പറയാൻ കഴിയാതെ ഒരുമാതിരി അവ്യക്തതയിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നൊരു ചോദ്യമിട്ടാൽ പലരും മൗനം അവലംബിക്കുക. ഞാൻ ആരെയും അധിക്ഷേപിച്ച് പറയുകയല്ല. കഴിഞ്ഞ ദിനങ്ങളിൽ പത്രത്തിൽ തുടർമാനമായിട്ട് വന്ന ഒരു വാർത്താശകലം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ദിവസത്തില് ഒരു മലയുടെ മുകളിൽ ഒരു പ്രകാശം ഉദിക്കുന്നു. ഇത് സത്യമാണോ മിഥ്യയാണോ എന്നൊരു ചോദ്യം വന്നപ്പോൾ അതിലേക്ക് പ്രവേശിക്കേണ്ട എന്നാണ് ഗവൺമെന്റ് ഒടുവിലായിട്ട് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ആകട്ടെ, ലോക മതങ്ങൾക്ക് ഇത്രയും വരെ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. സത്യമായാലും കൊള്ളാം, മിഥ്യ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലേ മാമോദിസ മുഖ്യനാരണ്ട് പറഞ്ഞു കേട്ടതല്ല. പിന്നെ സഭയുടെ രജിസ്റ്ററിൽ പേരെഴുതിയതല്ല. അത് പാപമൊന്നും ഞാൻ പറയുന്നില്ല, അതല്ല. പിന്നെയോ ഞാൻ എന്റെ ഉള്ളത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചതാണ് ഞാൻ ക്രിസ്ത്യാനിയാകുവാനുള്ള മാർഗം. അത് ഞാൻ ലജ്ജിക്കരുത്. ആ നാമം ഞാൻ ധരിച്ചിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി ഞാന് വീണ്ടും പറയട്ടെ, ഞാൻ ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് എനിക്ക് ചില നന്മകൾ എന്നല്ല, എല്ലാ നന്മകളും അതിൽ നിന്ന് മാത്രമാണ്. അതില് ഒന്നാമത്തെ എന്റെ സന്തോഷം, എനിക്കൊരു സെക്യൂരിറ്റി, ഒരു ഉറപ്പ് കിട്ടി എന്നുള്ളതാണ്. ബൈ ദ ലോഡ്, ഈ ചില ആളുകളോട് ഭൗതിക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്താൽ വാതോരാതെ അവർ സംസാരിക്കും. റെഡി ആൻസർ. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ചിട്ടേ പറയാൻ ഒക്കുള്ളെന്ന് അവർ. അവിടെയാണ് നമ്മുടെ വൈഷമ്യം. ഏറ്റവും നിർണയത്തോടുകൂടി നമ്മൾ പ്രസ്താവിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ആത്മരക്ഷ. ഞാനൊരു ദൈവപൈതലായിരിക്കുന്നു, അതിന് ഞാനൊന്നും കൊടുത്തതല്ല, എന്റെ അധ്വാനത്താൽ ലഭിച്ചതുമല്ല. മുടിയൻ പുത്രൻ അപ്പന്റെ വീട്ടിൽ വന്ന് നിലവിളിച്ചപ്പോൾ, അപ്പനോട് നിരന്നപ്പോൾ അവന് ലഭിച്ചതുപോലെ ഒന്നും ചെയ്തിട്ടല്ല, കൃപയാൽ ലഭിച്ചതാണ് എനിക്ക് ലഭിച്ച പുത്രത്വം. ആട്ടെ, ഈ യോഗം കഴിഞ്ഞ് പിരിയാൻ എല്ലാവരും നിമിഷങ്ങൾ കാത്തിരിക്കുകയാണല്ലോ, ഞാനും അതുപോലെ തന്നെ. എന്നാല് ഞാനൊരു ദൈവപൈതലാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് തന്റെ ഇടത്തോടെ പറയാൻ കഴിയുന്നവര് അവരുടെ തലയ്ക്ക് മുകളിലേക്ക് അവരുടെ വലത്തെ കൈ ഒന്ന് ഉയർത്തി പിടിച്ചാൽ. അപ്പൊ ഇവിടെ വച്ച് പാപത്തിന്റെയും സാത്താന്റെയും അടിമത്വത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടി എന്നുള്ളതാണ് കർത്താവിൽ ആയിത്തീർന്നതിന്റെ ഫലമായി നമുക്ക് കിട്ടിയ ഒന്നാമത്തെ സെക്യൂരിറ്റി. നമ്മുടെ പൂർവകാലം അതെ പാപമയമായിരുന്നു, എന്നാൽ നമ്മുടെ വർത്തമാനകാലം രക്ഷിക്കപ്പെട്ടതാണ്. ഇനി ഭാവിയോ? ഭാവിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ജ്ഞാനമായവൾ അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുന്നു. ലോകത്തിന്റെ ഏതെങ്കിലും ധനധാന്യങ്ങളെക്കുറിച്ചോ കെട്ടുപണികളെക്കുറിച്ചോ ഓർത്തിട്ട് പുഞ്ചിരി തൂകുന്നതല്ല. പിന്നെയോ, ഒരു ദൈവവൈതൽ ഭാവിയിലേക്ക് നോക്കുമ്പോൾ അവൻ പുഞ്ചിരി തൂകുവാനുള്ള മുഖ്യ കാരണം മറ്റൊന്നാണ്, അത് ആത്മാവിനെ സംബന്ധിക്കുന്നതാണ്. ഈ ഫിലോസോഫിക്കലായിട്ടൊക്കെ ഒത്തിരി പഠിച്ച ആളുകളൊക്കെ ചിലപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കാം, അവരോട് സംസാരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് ശകലമൊക്കെ പഠിച്ച ഒരു മനുഷ്യനാണ്. ഇന്ത്യൻ ഫിലോസഫിയുടെ പല പോരായ്മകളുണ്ട്, അതിൽ ഒരു പോരായ്മ, അല്ലെങ്കിൽ അത് പഠിച്ച ആളുകൾ എന്നോടൊന്ന് സംസാരിക്കണം. ഒരു പൂർണ്ണ യുഗം അവർക്കില്ല. ഞാന് നമ്മുടെ ഒരു കൺവെൻഷൻ ഒരിക്കല് യുഗങ്ങൾ എന്നുള്ള വിഷയത്തെ കുറിച്ച് പെന്തക്കോസ്റ്റുകാരുടെ ഒരു കൺവെൻഷൻ പ്രസംഗിച്ച കൂട്ടത്തിൽ ഓഡിയൻസിനോട് ഞാൻ ചോദിച്ചു ഇത് ഏത് യുഗമാണെന്ന്. അന്നേരം ഒരു അമ്മച്ചി വിളിച്ചു പറഞ്ഞു കലിയുഗമാണെന്ന്. അമ്മച്ചിയെ കുറ്റം പറയാനില്ല, ഇന്ത്യയുടെ കാറ്റടിച്ചതാണ്. ഒരു ആവറേജ് ഭാരതീയന്റെ ഫ്രേസാണ് ഇത് കലിയുഗമാണെന്ന്. എന്ന ദൈവത്തിലെ നീ അത് പറയരുത്, നീ പറയേണ്ടത് ഇത് കൃപായുഗമാണെന്ന്. വൈസല്ലോ, നിനക്ക് സൗജന്യമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതൊക്കെ നേടിയെടുക്കാൻ പറ്റിയ യുഗമാണിത്. ഇതെന്ന് തീരുമെന്ന് എനിക്കറിയില്ല. ഇവിടെ പലരും ആശങ്ക കാണിച്ച പോലെ ഞാനും ഒരു പ്രവാചകനല്ല. 2012 ഒരു കൺവെൻഷൻ ഉണ്ടാകുമോ അറിയില്ല, ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ അതിനേക്കാൾ സന്തോഷം. പ്രൈസ് ദ ലോർഡ്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ യുഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് മനോഹരമായൊരു ഭാവി ഉണ്ടാകുമെന്നാണ് കർത്താവ് എന്നോട് പറഞ്ഞത്. ഈ പുസ്തകം അതാണ് എന്നെ പഠിപ്പിച്ചത്, ശോഭനമായൊരു ഭാവി. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇനി ഇല്ല. നീ അവന്റെ ഇടം അന്വേഷിച്ച് നോക്കും, കാണുകയില്ല. ഇന്നത്തെ പാപശാപങ്ങളൊന്നും ഏശാത്ത ഒരു സമ്പൂർണ്ണ യുഗമുണ്ടാകുമെന്ന് ഈ പുസ്തകം പറയുന്നു. ഇന്ത്യൻ ഫിലോസഫിയിൽ അതില്ല. ഇത് കലിയുഗമാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ക്രേത ത്രേത ദ്വാപര എന്ന് പറയുന്ന ഏറ്റക്കുറച്ചിലുള്ള 3 യുഗങ്ങൾ കഴിഞ്ഞിട്ട് കലി പിന്നെയും വരുമെന്ന്. കലിയെ ഓടിച്ചു വിട്ടാൽ അവൻ ഒന്നുകൂടെ വട്ടം കറങ്ങിയേച്ച് പിന്നെയും വരുമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ത്യൻ ഫിലോസഫിയിൽ, ഭാരതീയ ആധ്യാത്മിക ചിന്തയിൽ ആധ്യാത്മ്യത്തിന് ഒരു നിർണയമില്ല, ഒരു പൂർണതയില്ല, അത് സൈക്ലിക്കാണ്. ഇന്ന് കാണുന്ന തിന്മ വട്ടം കറങ്ങി വീണ്ടും വരും, വീണ്ടും 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 വരും. അതല്ലേ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, സംഭവാമി യുഗേ യുഗേന്ന്. ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. ഒരു പൂർണ്ണ അവതാരത്തെ കുറിച്ച് ഭാരതത്തിൽ ചിന്തയില്ല, ഒരു പൂർണ്ണ രക്ഷകനെ കുറിച്ച് ആശയമില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ നമുക്കൊരു ഒരു രക്ഷകൻ. പ്രൈസ് ദ ലോർഡ്. ഒരിക്കല് ഞാൻ എനിക്ക് മറച്ചു വെക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരു വലിയ യോഗത്തിൽ വളരെ ശ്രേഷ്ഠനായ ഒരു വിദേശ മിഷണറി പ്രസംഗിച്ചു കോട്ടയത്ത്, ഞാനും ഉണ്ടായിരുന്നു കേൾക്കാൻ. അദ്ദേഹം യേശു ക്രിസ്തു നിസ്തുല്യനാണെന്ന് പ്രസംഗിച്ച് പോയി. അത് കഴിഞ്ഞപ്പോള് നമ്മുടെ ഈ യോഗങ്ങൾക്കൊക്കെ സാമുദായിക പ്രമാണികളെ വിളിച്ചിരുത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ അവരെ സ്റ്റേജിന് താഴെ ഇരുത്താവുന്നതാണ്. കർത്താവിന്റെ വിലയേറിയ ദാസന്മാരുടെ കൂടെ ഇരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതൊന്ന് പാലിക്കുകയും ചെയ്തു കേട്ടോ. ഒരാൾ തനിക്ക് കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിച്ചു. അദ്ദേഹം ചിലരുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞു. അറിയപ്പെട്ട ലോകമഹാന്മാരും മഹതികളുമായ ചിലരുടെ പേരുകൾ പറഞ്ഞു. അവരുടെ പേരുകൾ ആവർത്തിക്കുന്നില്ല. എന്നിട്ട് ആ കൂട്ടത്തിൽ യേശുവിന്റെ പേരും പറഞ്ഞു. പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞോ, ഇവരെല്ലാവരും മോക്ഷത്തിലേക്കുള്ള വഴികളാണ്, ഇവരെല്ലാവരും അവതാര പുരുഷന്മാരാണെന്ന്. അന്ന് അതിനുവേണ്ടി നമ്മുടെ പെന്തിക്കോസുകാർ മുടക്കിയ സ്തുതിയും സ്തോത്രവും വളരെയായിരുന്നു. എന്നാൽ ദുഃഖിച്ചവരിൽ ഒരുത്തൻ ഞാനായിരുന്നു. ഈ സ്തോത്രം പറഞ്ഞവരുടെ മനോഭാവം എന്തായിരിക്കും എന്ന് ഞാൻ എന്റെ മനസ്സിങ്ങനെ ചിന്തിച്ചു. ഞാൻ ഇങ്ങനെ ആ ചിന്തിച്ചത്, പാവങ്ങൾ ധരിച്ച എന്നറിയോ, കുറെ മഹാന്മാരുടെ കൂട്ടത്തിൽ യേശുവിന്റെ പേരും പറഞ്ഞല്ലോ, എന്റെ യേശു അത്ര മോശമല്ല. സുഹൃത്തെ, ഇതാണ് നിന്റെ കാഴ്ചപ്പാടെങ്കിൽ നീ അനുദപിക്കണം. നിന്റെ യേശുവിന് സമം പറയാൻ ഇഹത്തിലോ പരത്തിലോ ആരുമില്ല. ഹി കനോട്ട് ബി, ഹി ഷുഡ് നോട്ട് ബി കോൾഡ് വൺ ഓഫ് ദ റെഡീമേഴ്സ്, വൺ ഓഫ് ദ സേവിയേഴ്സ്. പല രക്ഷകന്മാരിൽ ഒരുത്തനല്ല, ഹി ഈസ് ദ ഓൺലി സേവിയർ. അവനാണ് ഏക രക്ഷകൻ. രക്ഷിക്കപ്പെടുവാൻ പല മാർഗങ്ങളില്ല. ആകാശത്തിന്റെ കീഴിൽ, ഭൂമിക്കു മുകളിൽ, പ്രൈസ് ദ ലോർഡ്, യേശുവല്ലാതെ വേറെ രക്ഷകനില്ല. പ്രൈസ് ദ ലോർഡ്. ചിലർ വിചാരിക്കുന്ന എന്നാണെന്നറിയോ, ഓ എങ്ങനെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നെന്ന്. എന്തിനാ ഇങ്ങനെ സ്വർഗത്തിൽ പോകുന്നത്? എന്നോട് ക്ഷമിക്കണേ, ചിലർ സ്വർഗത്തിൽ പോകുന്ന എന്തിനാണെന്നറിയോ, ഒന്നുമല്ല യാത്രാക്ലേശങ്ങൾ എങ്കിലും ഒഴിവാക്കാൻ, അല്ലെ സ്തോത്രകാഴ്ചയെങ്കിലും ഇടാതെ ഇരിക്കാൻ. നിങ്ങള് പൗലോസിന്റെ 14 ലേഖനങ്ങൾ വായിച്ചു നോക്ക്. ആ പണ്ഡിതൻ, ആ മഹാൻ, ആ ഭക്തൻ എവിടെങ്കിലും സ്വർഗത്തിൽ പോകാൻ കൊതിച്ചതായിട്ട് ഒരു നുറുങ്ങു വാക്ക് എനിക്ക് കാണിച്ചു തരാമെങ്കിൽ ഒരു ഷെയ്ക്കാൻ്റെ. പൗലോസ് പറഞ്ഞിട്ടില്ല എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന്. സ്വർഗമുണ്ടെന്ന് എനിക്കറിയാം. താൻ ആകപ്പാടെ പറഞ്ഞത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാണിച്ചു. അതെന്താ പൗലോസ് അങ്ങനെ പറഞ്ഞത്? സ്വർഗമുണ്ടെന്ന് അറിഞ്ഞില്ലേ? അറിഞ്ഞു. പിന്നെന്താ? ഞാൻ ഏറ്റവും വലുത് കാംക്ഷിക്കുന്നവനാണ്, നിർദോഷൻ, പവിത്രൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. നിങ്ങൾ ഞാൻ ഈ ദർശനം പ്രാപിക്കണം. നമുക്ക് കിട്ടാൻ പോകുന്ന പർദീസയേക്കാൾ, നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തെക്കാൾ വലുതാണ് യേശു. സ്വർഗത്തിൽ പോയി ഒരു നല്ല കസേര കിട്ടി അതേ ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് യേശുവിനോടുകൂടെ ഇരിക്കുക എന്നുള്ളത്. കണ്ടോ, ഏകരക്ഷകൻ, നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ. ചിലരുണ്ട് ഇവിടെ വെച്ച് ക്ഷയിക്കാൻ സന്ദേശം അങ്ങ് പോകുന്നവരുണ്ട്. യേശു ക്ഷയിക്കാൻ കൊടുത്ത് ആരെയും വിടുകയില്ല, അവന്റെ കൈക്ക് പിടിച്ചാ പിന്നെ അവനെ വിടുകയില്ല. നമ്മളാണെങ്കിൽ ചിലർ കൈക്ക് പിടിച്ച് കുലുക്കും, ചിലതെനിക്ക് ഈ അസ്തദാനം തന്നിട്ടുണ്ട്, വീട്ടിൽ ചെന്നാലും അതിന്റെ വേദന പോയിട്ടില്ല. യേശു അങ്ങനെ അസ്തദാനം ചെയ്യുന്നവനല്ല. യേശുവിൻ്റെത് കൂട്ടായ്മയാണ്, അത് നിത്യത പോലും നീണ്ടു നിൽക്കുന്നതാണ്. ഒന്ന് സ്തുതിച്ചാട്ടല്ലവരും ദൈവത്തെ. ഈ സമ്മേളനത്തിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. അപ്പൊ ഞാനൊരു വേറൊരു കാര്യം ഓർത്തു, സകല വിശുദ്ധന്മാരും കൂടെ കൂടുന്ന ആ സമ്മേളനം എത്ര മനോഹരമായിരിക്കും. ഒരിക്കലും പിരിയാത്ത ആ കൂട്ടായ്മ അതെത്രയോ ആനന്ദമായിരിക്കും. അതുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ട് അവിടെ അബ്സെന്റ് ആകരുത് കേട്ടോ. ഇവിടെ കണ്ടവരെല്ലാം ഇതിനേക്കാൾ ശ്രേഷ്ഠമായി അവിടെ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വളരെയേറെ പ്രസംഗിക്കുവാൻ അത് ആവശ്യമുണ്ടെങ്കിൽ തന്നെയും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത അത് സബ്ജക്ട് വൈസ് കൂടെയാണ്. അതായത് ചെറുതിൽ തുടങ്ങിയിട്ട് അതിനേക്കാൾ വലുതിൽ കൂടെ കയറി അതിലും വലുതിൽ കൂടെ കയറിയിട്ട് ഏറ്റവും വലുതിൽ ചെന്ന് അവസാനിക്കുന്നതാണ് വേദപുസ്തകം. വേദപുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിൽ ഈ ചോദ്യം ഇവിടെ അത് ചോദിക്കാമോന്ന് എനിക്ക് അറിയില്ല, കാരണം സമയം അതിന് ഇല്ലല്ലോ. എങ്കിലും നിങ്ങൾ ഇത്രയും നേരം മിണ്ടായിരുന്നു കേൾക്കായിരുന്നല്ലോ, നിങ്ങൾക്കൊരു ചാൻസ്. വേദപുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൈവിക വാഗ്ദത്തം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഇൻക്ലൂഡിംഗ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം അടക്കമുള്ള വേദപുസ്തകത്തിൽ ദൈവം ഒടുവിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനം ആർക്കെങ്കിലും പറയാം? ഇതാ ഞാൻ. അത് കഴിഞ്ഞ് ദൈവം പിന്നെ ഒന്നും പറഞ്ഞതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല, കാരണം അതിനേക്കാൾ വലുതൊന്നുമില്ല. ഒന്നുകൂടെ, ആയിരമായിരം പ്രാർത്ഥനകൾ വേദപുസ്തകത്തിലുണ്ട്, എന്നാൽ വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന എനിബഡി? ആമേൻ. തവാ യേശുവേ, വേഗമൊന്നുമില്ല, അത് നമ്മുടെ ധൃതി കൊണ്ടാണ്, വരണമെന്നാണ്. ഏതായാലും അത് രണ്ടും കൂടെ ചേർത്താൽ വേദപുസ്തകത്തിലെ അൾട്ടിമേറ്റ് സബ്ജക്ട് യേശുവിന്റെ വരവാണ്. അതിനപ്പുറത്തൊന്നുമില്ല. ഇവിടുന്ന് പോകുന്ന വഴിയാണോ അറിയില്ല. ഏതായാലും പ്രപഞ്ചത്തിന് വലിയ നിലനിൽപ്പില്ലെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ജീർണിച്ചതെല്ലാം പോകാറായിരിക്കുകയാണ്, നിലനിൽക്കേണ്ടത് മാത്രം നിലനിൽക്കുവാൻ പോകുകയാണ്. ഒടുവിലത്തെ സഭയുടെ പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ആമേൻ കർത്താവായ യേശുവേ വരണമെന്നാണ്. ആമേൻ കർത്താവായ യേശുവേ വരണമെന്നാണ്. നമ്മൾ ഇതെല്ലാം പറഞ്ഞാലും ചിലരുടെ തലച്ചോറിലേക്ക് ഇതൊന്നും പതിയല്ല കേട്ടോ. ഞങ്ങളുടെ ആ കോട്ടയം ഭാഗത്തൊന്നും ഇതങ്ങോട്ട് യേശുന്നില്ല. അവിടെ എല്ലാം ആമേൻ കർത്താവായ യേശുവേ തരണമെന്നാണ്. അക്ഷരം മാറ്റിയതേ ഉള്ളൂ, ഒരു ലോകമാണ് മാറിയത്. ആമേൻ കർത്താവായ യേശുവേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് ചൊല്ലിത്തരാം, നമുക്ക് ഒന്നിച്ചു വല്ലാം. ആമേൻ കർത്താവായ യേശുവേ വരണമേ. ആമേൻ കർത്താവായ യേശുവേ വരേണമേ. അതിന്റെ മറുപടിയാണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ളത്. പ്രൈസലോ. ഈ വാക്കുകൾ നമ്മുടെ കാതുകളിൽ അലയടിക്കട്ടെ, ഇത് നമ്മുടെ ആത്മാവിൽ മുഴങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ സമാപന ഭാഗത്ത് ഇത്രയും സമയം നിങ്ങളോട് സംസാരിപ്പാൻ അനുവദിച്ച ബഹുമാന്യ ഓർഷർക്കും സകല ദൈവമക്കൾക്കും നന്ദി കരേറ്റി അതിലുപരിയായി ദൈവസന്നിധി എന്നെ ഒരു പ്രാവശ്യം കൂടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്ക് സഹായമായിരിക്കട്ടെ.